നമസ്കാരം ശ്രീ പ്രതാപ് ലക്ഷ്മണൻ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ഡെലീസ്.
സെപ്റ്റംബർ 2016 പേരന്റ് വിസയിൽ ഒട്ടേറെ മാറ്റങ്ങളുടെ നിർദ്ദേശങ്ങൾ സർക്കാർ മുന്നോട്ട് വച്ചിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ബജറ്റിന് മുന്നോടിയായിട്ടുള്ള ചർച്ചകളിൽ വളരെയധികം മറ്റു മാറ്റങ്ങളും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒന്ന് വിശദീകരിക്കാമോ എന്തെല്ലാം മാറ്റങ്ങളാണ് പേരന്റ് വിസയിൽ വരാൻ പോകുന്നതെന്ന്?
തീർച്ചയായും, പേരന്റ് വിസ സമ്പ്രദായം നിലവിലുള്ള ആസ്ട്രേലിയൻ വിസ സ്കീമിലെ ഫാമിലി യൂണിയൻ വിഭാഗത്തിൽപ്പെടുത്തിയിട്ടുള്ള ഒരു വിഭാഗത്തിൽപ്പെടുന്ന വിസയാണ്. അപ്പം സെപ്റ്റംബർ മാസം 2016 പേരന്റ് വിസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില മാറ്റങ്ങൾ ഓസ്ട്രേലിയയിൽ വരുത്തുവാൻ നിർദ്ദേശിച്ചുകൊണ്ട് പൊതുജനങ്ങളുടെ പരിഗണനയ്ക്കായിട്ട് കുറെ വിഷയങ്ങൾ ഈ ഗവൺമെന്റ് നൽകുകയുണ്ടായി. അപ്പൊ അതില് അന്ന് പ്രധാനമായിട്ടും ഗവൺമെന്റ് അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കുവാനുണ്ടായ കാരണം 2016 ഏപ്രിൽ മാസത്തിൽ ഓസ്ട്രേലിയൻ പ്രൊഡക്ടിവിറ്റി കമ്മീഷൻ നൽകിയ മൈഗ്രേഷൻ ഇൻടേക്ക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചില അവരുടെ നിർദ്ദേശങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഈ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള തുടക്കം കുറിച്ചത്. അന്ന് അവർ പറഞ്ഞിരുന്നത് പേരന്റ് വിസ സമ്പ്രദായം ഉടച്ചു വാർക്കുവാൻ തീരുമാനിച്ചു. 2017 ജൂലൈ മാസം 1st മുതൽ പുതിയ പേരന്റ് വിസ സമ്പ്രദായം നിലവിൽ വരുവാൻ പോവുകയാണ്. ഇതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സമൂഹത്തിന്റെ എല്ലാ വിഭാഗത്തിൽ നിന്നും ലഭിക്കുന്നതിന് വേണ്ടി ഒക്ടോബർ മാസം 2016 വരെ ആവശ്യമായിട്ടുള്ള ചർച്ചകൾക്കുള്ള സമയവും നൽകി. ഗവൺമെന്റ് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ അന്ന് 1 വർഷം മുതൽ 5 വർഷം വരെ നീണ്ടു നിൽക്കുന്ന പേരന്റ് വിസ നിലവിലുള്ള വിസകൾക്ക് പകരമായിട്ട് ഏർപ്പെടുത്തുവാൻ ആലോചിക്കുന്നു. പക്ഷെ അന്ന് വളരെ വ്യക്തമായിട്ട് ഗവൺമെന്റ് പറഞ്ഞിരുന്നു അത് വളരെ അഫോർഡബിൾ പ്രൈസിലുള്ളതായിരിക്കും, ആപ്ലിക്കേഷൻ ഫീസ് വളരെ അഫോർഡബിൾ ആയിരിക്കും, അതായത് അപേക്ഷകന് താങ്ങുവാൻ കഴിയുന്ന തരത്തിലുള്ള ഫീസ് ആയിരിക്കും എന്നന്ന് സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനുശേഷം അതേ നിർദ്ദേശത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് ഗവൺമെന്റ് പറഞ്ഞിരുന്നു ഹെൽത്ത് കെയറോ അത്തരത്തിലുള്ള സോഷ്യൽ സെക്യൂരിറ്റി സംവിധാനങ്ങളോ ഒന്നും ഇത്തരം വിസകൾ ലഭിക്കുമ്പോൾ അപേക്ഷകൻ ഉണ്ടായിരിക്കുന്നതല്ല. ഒപ്പം ഓസ്ട്രേലിയൻ പൗരത്വമുള്ളയാളോ അല്ലെങ്കിൽ ഓസ്ട്രേലിയ സ്ഥിരതാമസമോ അല്ലെങ്കിൽ എലിജിബിൾ ന്യൂസിലാൻഡ് യോഗ്യതയുള്ള ന്യൂസിലാൻഡ് പൗരനായിട്ടുള്ള ഒരാൾ അവരുടെ മാതാപിതാക്കളെ സ്പോൺസർ ചെയ്യേണ്ടതുണ്ട്. ഒരുപക്ഷെ ഫങ്ഷണൽ ഇംഗ്ലീഷ്, അടിസ്ഥാനപരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുവാനുള്ള യോഗ്യതയുണ്ട് എന്ന് കൂടി ചിലപ്പോൾ തെളിയിക്കേണ്ടി വരും എന്നും അന്ന് ഗവൺമെന്റിന്റെ നിർദ്ദേശത്തിൽ അവരുടെ സർക്കാരിന്റെ തന്നെ നിർദ്ദേശമായിട്ട് പൊതുജനങ്ങൾക്ക് മുമ്പിൽ വെച്ചിരുന്നു. ഒപ്പം ഇങ്ങനെ വരുന്ന രക്ഷിതാക്കൾക്ക് ഇവിടെ വർക്ക് ചെയ്യുവാൻ, ജോലി ചെയ്യുവാനുള്ള അവകാശം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ അന്ന് സർക്കാർ പറഞ്ഞിരുന്നത് തീരുമാനമെടുത്തിട്ടില്ല എന്നാണ്. ഒപ്പം വേണ്ടി വന്നാൽ ഇങ്ങനെ വരുന്ന അപേക്ഷകർക്ക് പ്രായപരിധി നിശ്ചയിക്കുവാനുള്ള ഒരു ആലോചനയും അന്ന് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിരുന്നു. പിന്നെ അതിനേക്കാൾ ഏറെ പ്രധാനമായിട്ട് അന്ന് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചത് ഇങ്ങനെ വരുന്ന അപേക്ഷകർക്ക് ബോണ്ട് സമർപ്പിക്കുവാൻ ഓസ്ട്രേലിയയിലുള്ള സ്പോൺസർ തയ്യാറാകേണ്ടത്, അതായത് മക്കൾ തയ്യാറാകേണ്ടതുണ്ട്. ഒരു നിശ്ചിത തുക ഇത്ര കാലയളവിലേക്ക് ഈ മാതാപിതാക്കളുടെ പേരിൽ ഓസ്ട്രേലിയയിൽ സൂക്ഷിക്കേണ്ടതുണ്ട്, നിക്ഷേപിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു സജഷനും നിർദ്ദേശവും അന്നത്തെ സെപ്റ്റംബർ 2016 സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അസിസ്റ്റന്റ് മിനിസ്റ്റർ ഫോർ ഇമിഗ്രേഷൻ അലക്സ് ഹോക്ക് പറഞ്ഞതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം കുറച്ചുകൂടിയൊക്കെ കാതലായിട്ടുള്ള മാറ്റങ്ങളാണ് ജൂലൈ മാസം 1st മുതൽ പേരന്റ് വിസയുടെ കാര്യത്തിൽ വരുത്തുവാൻ പോകുന്നതെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒന്ന് ഒരു 5 വർഷം വരെയുള്ള വിസയ്ക്ക് പകരമായിട്ട് പുതിയൊരു സമ്പ്രദായം അവർ കൊണ്ടുവരുവാൻ പോവുകയാണ്. $3 വർഷത്തേക്ക് $5,000 ഫീസ് നൽകിയുള്ള ഒരു വിസ, $5 വർഷത്തേക്ക് $10,000 നൽകിയുള്ള ഒരു വിസ. 5 വർഷത്തേക്കുള്ള വിസ ലഭിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഓസ്ട്രേലിയയിൽ നിന്നുകൊണ്ട് വന്നതിന് ശേഷം 5 വർഷത്തേക്കൂടി പരമാവധി നീട്ടി മേടിക്കുവാനുള്ള ഒരു അവസരവും കൂടി കൊടുക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ പുതിയ വിസ സമ്പ്രദായം നിലവിൽ വന്നതിന് വരികയാണെങ്കിൽ അത് വന്നതിന് ശേഷം വിദേശത്തു നിന്നുള്ള ഒരു രക്ഷിതാക്കൾക്ക് ഇവിടെ പരമാവധി 10 വർഷത്തിൽ കൂടുതൽ ഓസ്ട്രേലിയയിൽ തങ്ങുവാൻ കഴിയുകയില്ല. അതിന്റെ അർത്ഥം ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്ന പെർമനന്റ് റെസിഡൻസി ഓപ്ഷൻ, സ്ഥിരമായിട്ടുള്ള താമസത്തിനുള്ള അവസരം പൂർണ്ണമായിട്ടും നിഷേധിക്കപ്പെടുവാൻ പോവുകയാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട മാറ്റം ഡിസ്കഷൻ പേപ്പറിൽ നിന്ന് ഏതാണ്ട് ഒരു വർഷത്തിന് ഏതാണ്ട് ഒരു 9 മാസക്കാലത്തിനിടയിൽ ഉണ്ടായ ഏറ്റവും വലിയ മാറ്റമായിട്ട് നാം കാണേണ്ടത്. മുമ്പ് രക്ഷിതാക്കൾക്ക് PR ഉണ്ടായിരുന്നുവെങ്കിൽ ഇനി മുതൽ ഒരുപക്ഷെ July 1 മുതൽ അതിനുള്ള അവസരം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്.
അപ്പോൾ ഇതിൽ 2-ാമത് 5 വർഷത്തിന് ശേഷം ഒരു 5 വർഷത്തുകൂടി ലഭിക്കണമെങ്കിൽ അതിന് എത്ര രൂപയാണ് ഫീസായിട്ട് അടക്കേണ്ടത്?
ആ 5 വർഷത്തേക്കും $10,000 തന്നെയാണ്, $10,000 തന്നെയാണ് അടക്കേണ്ടത്.
അപ്പോൾ ആകെ $20,000 ആകും.
ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് മൊത്തത്തിലെ സ്വാഭാവികമായിട്ടും ആദ്യവും $5,000 $10,000 അടക്കേണ്ടി വരുന്നു. അത് കഴിഞ്ഞതിന് ശേഷവും അടുത്ത 5 വർഷത്തേക്കും $10,000 അടക്കേണ്ടി വരുന്നു. 10 വർഷം ഓസ്ട്രേലിയയിൽ നിലനിൽക്കുന്നതിന് വേണ്ടി ഒരു രക്ഷകർത്താവ് $20,000 പേ ചെയ്യേണ്ടി വരും.
അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ $20,000 വരും 10 വർഷത്തെ വിസയ്ക്ക്. അപ്പോൾ ഈ പേരന്റ് വിസയുടെ സ്ട്രീമിലുള്ള കോൺട്രിബ്യൂട്ടറി വിസയും തമ്മിൽ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഏകദേശം 10 വർഷത്തെ താമസം കൂടെ കണക്കിലെടുത്താൽ ചിലവ് വളരെ കൂടുതലല്ലേ? ഈ പുതിയൊരു സംവിധാനം നടപ്പിലായാൽ അത് പലരെയും അതിൽ നിന്ന് പിൻവാങ്ങാൻ കാരണമാകില്ലേ?
തീർച്ചയായിട്ടും, കാരണം നിലവിൽ കോൺട്രിബ്യൂട്ടറി പേരന്റ് വിസ അനുസരിച്ച് 143, അതനുസരിച്ച് അത് 2 വർഷമാണ് അതിന്റെ കാത്തിരിക്കേണ്ട അപേക്ഷയിന്മേൽ തീരുമാനം എടുക്കുന്നതിനായി കാത്തിരിക്കേണ്ട സമയം 2 വർഷമാണ്. പക്ഷെ മൊത്തത്തില് $47,300 നൽകിയാൽ അവർക്ക് ലഭിക്കുന്നത് ആജീവനാന്ത വിസയാണ് ലഭിക്കുന്നത്. ഒപ്പം ഓസ്ട്രേലിയയിലെ എല്ലാവിധ ഹെൽത്ത് കെയർ സിസ്റ്റവും സോഷ്യൽ സെക്യൂരിറ്റി സമ്പ്രദായം അനുസരിച്ചുള്ള ആനുകൂല്യങ്ങളും എല്ലാം അനുഭവിക്കുവാനുള്ള അർഹതയും ഒക്കെ ഉണ്ട്. അപ്പോ അതെല്ലാം പാടെ മാറ്റിക്കൊണ്ട് 10 വർഷത്തേക്ക് $20,000 നൽകിക്കൊണ്ടൊരു വിസ എടുക്കുന്ന ആൾക്ക് ഇത്തരത്തിലുള്ള സർക്കാരിന്റെ ഹെൽത്ത് കെയർ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയോ സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയോ ഒന്നും ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരുന്ന അവരുടെ കുട്ടികൾ ബോണ്ട് ഇനത്തിൽ നല്ലൊരു തുക ഗവൺമെന്റിന് നൽകേണ്ടതായിട്ടുണ്ട്. ഒപ്പം പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങളെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും വലിയ തുക കൊടുത്തുകൊണ്ട് ഓസ്ട്രേലിയയിലേക്ക് വരാൻ മാതാപിതാക്കൾ മടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം ചോദിക്കട്ടെ. പേരന്റ് വിസയുമായി ബന്ധപ്പെട്ടുള്ള നിലവിലുള്ള വിസിറ്റർ വിസ സംവിധാനങ്ങൾ ഇതിലും ചിലവ് കുറവുള്ള മാർഗങ്ങളല്ലേ? അവയ്ക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്?
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിലേറ്റീവാണ്, ആപേക്ഷികമാണ്. കാരണം നിലവിലുള്ള പേരന്റ് വിസ, പ്രത്യേകിച്ചും പേരന്റ് വിസ 103, ഏജ്ഡ് പേരന്റ് വിസ 804, ഈ 2 വിസകളുടെ കാത്തിരിപ്പ് കാലാവധി എന്ന് പറയുന്ന 30 വർഷം. അപ്പം ഈ 2 കാറ്റഗറിയിൽപ്പെട്ട വിസകൾക്ക് അപേക്ഷിക്കുന്ന അപേക്ഷകരെ ഉദ്ദേശിച്ചാണ് ഇപ്പോൾ ഡൽഹി സൂചിപ്പിച്ച വിസിറ്റർ വിസ സമ്പ്രദായം ഓസ്ട്രേലിയയിൽ നിലനിൽക്കുന്നത്. അതായത് 18 മാസത്തേക്കോ 36 മാസത്തേക്കോ അല്ലെങ്കിൽ 60 മാസത്തേക്കോ ഉള്ള വിസ ലഭിക്കുന്നത്. ഇതിൽ 60 മാസത്തേക്കുള്ള വിസ ലഭിക്കണമെങ്കിൽ നിലവിലുള്ള ഇമിഗ്രേഷൻ നിയമം അനുസരിച്ച് നിങ്ങൾ പേരന്റ് വിസയ്ക്കോ അല്ലെങ്കിൽ ഏജ് പേരന്റ് വിസയ്ക്കോ അപേക്ഷിച്ചിരിക്കണം. അതിനോടൊപ്പം അപേക്ഷകൻ ക്യൂവിൽ എത്തിയിരിക്കുകയും വേണം. 30 വർഷത്തെ കാലയളവിനുള്ളിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ അപേക്ഷകരെ ക്യൂവിലോട്ടാക്കാറുണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോസസ്സിംഗ് അഥവാ അവരുടെ പ്രക്രിയയുടെ അപേക്ഷ പ്രക്രിയയുടെ ഭാഗമായിട്ട് അവരെ ക്യൂവിലോട്ടാക്കാറുണ്ട്. അങ്ങനെ ക്യൂവിലാവുന്ന അപേക്ഷകന് 5 വർഷത്തേക്കുള്ള വിസിറ്റർ വിസ ലഭിക്കും. അതിനുള്ള ചെലവ് താരതമ്യേന വളരെ കുറവാണ്. ആ വിസ ലഭിക്കുന്ന അപേക്ഷകന് ഇവിടെ 5 വർഷം വന്ന് താമസിക്കുന്നതിന് അർഹതയുണ്ട്. പക്ഷേ 12 മാസം മാത്രമേ ഒരു സ്ട്രെച്ചിലോ അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലായിട്ടോ നിൽക്കുവാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ 6 മാസക്കാലം ഓസ്ട്രേലിയയിൽ നിന്ന് പുറത്തു നിൽക്കണം. അത് കഴിഞ്ഞുള്ള 6 മാസത്തിന് ശേഷം വീണ്ടും വന്ന് 12 മാസം ഇവിടെ നിൽക്കുവാൻ കഴിയും. അതിനുശേഷം ആ 12 മാസത്തിന് ശേഷം വീണ്ടും 6 മാസം പുറത്തു പോവുകയും അതിനുശേഷം തിരിച്ചു വരികയും ചെയ്യാം. ആ വിസിറ്റർ വിസ സമ്പ്രദായം എല്ലാവർക്കും അനുഭവിക്കുവാൻ പറ്റുന്നതല്ല. ഓസ്ട്രേലിയൻ പൗരത്വമോ സ്ഥിരതാമസമോ ഉള്ള ഓസ്ട്രേലിയൻ താമസിക്കുന്ന ആളുകളുടെ മാതാപിതാക്കൾക്ക് അനുഭവിക്കുവാൻ മാത്രം അർഹതയുള്ളതാണ്. പക്ഷേ മൊത്തത്തിൽ ഈ വിസ സമ്പ്രദായം എല്ലാം തന്നെ മാറ്റുകയും പുതിയ വിസകൾ ഇതിന്റെ സ്ഥാനത്ത് വരികയും ചെയ്യുകയാണെങ്കിൽ ഇത്തരം വിസിറ്റർ വിസകൾ നിലനിൽക്കുമോ അല്ലെങ്കിൽ നിലനിൽക്കുമെങ്കിൽ തന്നെ അവയുടെ കാലാവധി എത്രയായിരിക്കും അതിന്റെ ഘടന എന്തായിരിക്കും എന്നതിനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ സൂചിപ്പിക്കുവാൻ കഴിയുകയില്ല. എന്തായാലും ജൂൺ മാസം 30-ാം തീയതി വരെ നിലവിലുള്ള ആ വിസിറ്റർ വിസ അതുപോലെ തന്നെ നിലനിൽക്കും. ജൂലൈ മാസം 1-ാം തീയതിക്ക് ശേഷമായിരിക്കും അത്തരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് തന്നെ വ്യക്തമായിട്ട് നമുക്ക് അറിയുവാൻ കഴിയുക.
മറ്റെന്തെല്ലാം മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്?
ഇപ്പോൾ ഇന്നലെ അസിസ്റ്റന്റ് മിനിസ്റ്റർ അലക്സാക്ക് പറഞ്ഞതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള പേരന്റ് വിസയുടെ മൊത്തത്തിലുള്ള പ്ലേസസിന്റെ എണ്ണം ഏകദേശം ഇരട്ടിയായി വർദ്ധിക്കാൻ പോവുകയാണ്. നിലവില് അത് ഏകദേശം 7,200 കോൺട്രിബ്യൂട്ടറി പേരന്റ് വിസ വിഭാഗത്തിലും ഏകദേശം 1,500 സാധാരണ പേരന്റ് വിസ ഏജ് പേരന്റ് വിസ വിഭാഗത്തിലുമായിട്ടുള്ള ആളുകളാണ് ഓസ്ട്രേലിയയിൽ എത്തുന്നതെങ്കിൽ പുതിയ വിസ സമ്പ്രദായം വരുമ്പോൾ അത് നേരെ 15,000 മാറ്റാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വിസ പ്ലേസസിന്റെ എണ്ണം ത്തിൽ വലിയൊരു വർധനവ് ഈ മാറ്റം മൂലം ഉണ്ടാകുന്നതാണെന്ന് ആണ് നമ്മൾ നാം പ്രതീക്ഷിക്കുന്നത്. ഇത്തരത്തിലുള്ള മാറ്റങ്ങളെ കുറിച്ചുള്ള സൂചനകൾ ഈ വരുന്ന ചൊവ്വാഴ്ച നടക്കുന്ന ഓസ്ട്രേലിയൻ ബഡ്ജറ്റ് അവതരണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാവും. എന്തെങ്കിലും സൂചനകൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്.
വളരെ നന്ദി ശ്രീ പ്രതാപ് ലക്ഷ്മണൻ ഈ വിഷയത്തെക്കുറിച്ച് SBS മലയാളത്തോട് സംസാരിച്ചതിന്.
താങ്ക് യു.